പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് കൂടെ കർത്താവിന്റെ സ്നേഹത്തിൽ ഭാഗ്യം ലഭിച്ചതിൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്ര ശക്തമായി ദൂതരുവാൻ കർത്താവിന്റെ ദാസനെ കരങ്ങളിൽ ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവദാസൻ പറഞ്ഞുവെങ്കിലും തന്റെ അവസ്ഥ കണ്ടവർ ചിലർ ഇതിനൊക്കെ തിരിപ്പുണ്ട്. വളരെയധികം ശാരീരികമായി പീഡകൾ സഹിച്ച കർത്താവിന്റെ ദാസന പാസ്റ്റർ പോൾ കെ ചന്ദ്രൻ വളരെ ജനങ്ങൾ തന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് മാരകമായി ഉപദ്രവിച്ചു. ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ദൈവദാസന പാസ്റ്റർ പോൾ കെ ചന്ദ്രൻ തന്റെ ദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. ഞാനിങ്ങനെയാ വിശ്വസിക്കുന്നത്, ഇത്രയും ശക്തമായ മാരക ഉപദ്രവം വാങ്ങിച്ചൊരു വ്യക്തി ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാസം എണ്ണത്തോണിയിൽ കിടക്കണം. അത് കഴിഞ്ഞ് ശരിക്കും നടക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് കണ്ടോ, ദിവസങ്ങൾ പോലും കഴിഞ്ഞില്ല, തൻ പ്രസംഗിച്ച ശൗര്യം, ശക്തി, ഇതാ ദൈവമക്കളുടെ കൃപ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തിനാ ഈ പെന്തക്കോസ്തുകാരെ അടിക്കുന്നത്? എന്തിനാ ഈ ദൈവവേലക്കാരെ അടിക്കുന്നത്? നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. എന്റെ അറിവ് ശരിയെങ്കിൽ യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു പെന്തക്കോസ്തുകാരൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. പകരം ചെയ്യുന്നത് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. എന്റെ അനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാ, ഒരു ദൈവദാസന്മാരും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവദാസന്മാരും ആർക്കും ദ്രോഹം ചെയ്യത്തില്ല. തന്നെ ദ്രോഹിക്കുന്നവർക്കു വേണ്ടി കൂടി പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. കുടിച്ചിട്ട് ഭാര്യ ഉപദ്രവിക്കുന്ന ഭർത്താവിനെ, കണ്ടുവേദനിക്കുന്ന ഭാര്യ കരയുന്ന കരച്ചിൽ കാണുമ്പോൾ ദൈവദാസന്മാർ മുട്ടുകുത്തി കരയും, ദൈവമേ ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും ക്ഷമിപ്പാനും മാത്രം പഠിച്ച ദൈവദാസന്മാരെയും ദൈവമക്കളെയും എന്തിനാ ഉപദ്രവിക്കുന്നത്? ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച വിഷയം ഇതാ, ഇന്ത്യക്കകത്ത് കോടിക്കണക്കിന് മനുഷ്യനുണ്ട്, അതിനകത്ത് വെറും 3% മാത്രമേ ക്രൈസ്തവരുള്ളൂ. ഈ 3% മൂലയിൽ ഇരിക്കാൻ പോലും പെന്തക്കോസ്തുകാരില്ല. പ്രൈസ് ദ ലോർഡ്. പിന്നെ എന്തിനാ പെന്തക്കോസ്തുകാർ ഉപദ്രവിക്കുന്നത്? ഉത്തരം, ഇവർ കൊച്ചു കൂട്ടമാ, അടിക്കാത്ത കൂട്ടമാ, വഴക്കുണ്ടാക്കാത്ത കൂട്ടമാ, തെറിവിളിക്കാത്ത കൂട്ടമാ. പക്ഷേ പിശാചിനൊന്നറിയാം, ഇവരൊന്നു മതി, അവൻ മുട്ടുകുത്തിയാൽ പലതും നടക്കുമെന്ന്. പ്രൈസ് ദ ലോർഡ്. ഈ ദേശത്ത് 80 കുടുംബമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ദൈവകുഞ്ഞു മതി, അവൻ മുട്ടുകുത്തിയാൽ 80 കുടുംബത്തിലും ശാന്തി കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഇത് ആ കുടുംബക്കാരറിയത്തില്ല, പിശാചിനറിയാം. അവന്റെ വലക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ തകർന്നു പോകുവാൻ അവൻ കൊതിക്കുമ്പോൾ ആ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമക്കൾക്കെതിരെ പിശാച് കച്ച കെട്ടും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവം സർവ്വതും നന്മയ്ക്കായി ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, വേദപുസ്തകവും ചരിത്രമൊക്കെ പഠിച്ചു നോക്കെ, വേദപുസ്തകത്തെയോ പുസ്തകം തൊട്ടവനെയോ പുസ്തകം എടുത്തവനെയോ പുസ്തകം പ്രസംഗിക്കുന്നവനെയോ പുസ്തകം വിശ്വസിക്കുന്നവനെയോ ആരെങ്കിലും തെറിവിളിച്ചു നോക്കെ, അടിച്ചു നോക്കെ, ഉപദ്രവിച്ചു നോക്കെ, അവൻ 24 മണിക്കൂറിനകം അവൻ ചെയ്തതിന് ഇരട്ടി സ്വന്തമായി മേടിക്കും, അല്ലെങ്കിൽ അവൻ കർത്താവിനെ കാണും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളോട് കൂടി അല്പസമയം ചിന്തിപ്പാൻ ഞാൻ വേഗത്തിൽ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന മുഴുവൻ പ്രവചന വിഷയമാണ്. പക്ഷേ ഇന്ന് പ്രവചന വിഷയം തൊട്ട് കഴിഞ്ഞാൽ ഇന്നും തീരത്തില്ല, നാളെയും തീരത്തില്ല. അതുകൊണ്ട് ഞാനേ ഇന്ന് പ്രവചന വിഷയത്തിലേക്കൊന്ന് സ്പർശിക്കുന്നില്ല. ഒരു ചെറിയ ദൂത് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിനെ ആധാരം കുറിച്ചുകൊണ്ട് ശൗമേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ചിന്തയെ തിരിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലെ 2 ശൗമേൽ 1 അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കും, ശ്രദ്ധിക്കണമേ.
വീരന്മാർ പട്ടുപോയത് എങ്ങനെ?
2 ശൗമേൽ 1 അധ്യായം 27-ാം വാക്യമാണ് വായിച്ചത്. വായിച്ച വാക്യം ശ്രദ്ധിക്കുമോ? വീരന്മാർ പട്ടുപോയത് എങ്ങനെ? നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വാക്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വചനം ശക്തമാണ്. വചനത്തിന് വാതിൽ തുറക്കണം. ദേശത്ത് സാത്താൻ ജയിക്കരുത്. തോറ്റ പിശാച് ഇന്ന് തോൽക്കട്ടെ. ജയിച്ച യേശു ഈ രാത്രി ജയിക്കട്ടെ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി. അടിയൊന്നുമില്ല. സ്വർഗം അത്ഭുതം ചെയ്യണം. നശ്രയന യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുമോ? ഇത്ര ശക്തിയുള്ളോ? ഒരിക്കൽ കൂടി ശക്തമായി വായിച്ച വാക്യം എങ്ങനെയാ? വീരന്മാർ പട്ടുപോയതെങ്ങനെ? ഈ വാക്യം വായിക്കാത്ത ദൈവമക്കൾ ചുരുക്കമായിരിക്കാം. ഈ വാക്യത്തെ ആസ്പദമാക്കി പ്രസംഗിക്കാത്ത ദൈവദാസന്മാരെ ചുരുക്കമായിരിക്കാം. ഈ രാത്രി ഒരു ചെറിയ മെസ്സേജ് എന്ന വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഈ വാക്യം എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് അനുഗ്രഹമായി തീരട്ടെ. വേദപുസ്തകത്തിലെ വെളിച്ചത്തിലേക്ക് പഠിച്ചു വന്നാൽ അനേക വീരന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹിതരെ ശ്രദ്ധിക്കണമേ, വീരന്മാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗമാണ്. ചില വീട്ടിൽ വീരന്മാരുണ്ട്, ചില ജെൻഷനിൽ വീരന്മാരുണ്ട്, ചില പഞ്ചായത്തിൽ വീരന്മാരുണ്ട്, ചില ജില്ലയിൽ വീരന്മാരുണ്ട്, ചില കോളനിയിൽ വീരന്മാരുണ്ട്, ചില സംസ്ഥാനത്ത് വീരന്മാരുണ്ട്, ചില രാജ്യത്ത് വീരന്മാരുണ്ട്, ചില സഭയ്ക്കകത്ത് വീരന്മാരുണ്ട്. ചില സഭയ്ക്കകത്ത് മാത്രമല്ല, പള്ളിക്കകത്ത് വീരന്മാരുണ്ട്. ഞങ്ങളുടെ ഗണത്തിൽ പറഞ്ഞ പാസ്റ്റർമാരടക്കും വീരന്മാരുണ്ട്. അച്ഛന്മാരിൽ വീരന്മാരുണ്ട്. വിശ്വാസികളിൽ വീരന്മാരുണ്ട്. വീരന്മാരുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലം പഠിച്ചാൽ ഒരിക്കലും തീർക്കുവാൻ കഴിയാത്ത ചാലുകൾ തീർത്തിരിക്കുന്ന വീര പരാക്രമികളെ കാണുവാൻ കഴിയും. ബൈബിൾ ചോദിക്കുക, വീരന്മാർ പട്ടുപോയതെങ്ങനെ? അതിനകത്ത് രണ്ടാശയമുണ്ട്. ഒന്ന്, വീരനായി എവിടെയാര് ജനിച്ചോ വളർന്നോ വീരനായോ? രണ്ടാമത്തെ പ്രയോഗം, അവൻ പട്ടുപോയിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്താ പട്ടുപോകുക എന്ന് പറഞ്ഞാൽ, വീട്ടുടമസ്ഥൻ കഷ്ടപ്പെട്ടുകൊണ്ട് എവിടുന്നോ കൊണ്ടുവന്ന തെങ്ങും തൈ ആകെയുള്ള 5 സെന്റിന്റെ മുൻവശത്തെ മുറ്റത്ത സൈഡ് വശം നോക്കി മനോഹരമായി കുഴി കുഴിച്ച കുഴിക്കകത്തേക്ക് തെങ്ങും തൈ വെച്ചു. അതിന് വെള്ളം കോടി ഒഴിച്ചു, ചവറും ചപ്പുമൊക്കെ ഇട്ടു, വളമിട്ടു. അത് വളരുവാൻ തുടങ്ങി. വളർന്നു 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 3-4 കൂമ്പുകളായി അത് മുൻപോട്ട് വളർന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് അതിനെ മണ്ടയടച്ചു. അതിന് മേൽക്കൂമ്പ മുറ്റം മുകളിൽ കാണുന്ന ആ കിളിച്ചു പൊന്തി വരുന്ന കൂമ്പ് അഴുകുവാൻ തുടങ്ങി. അഴുകുവാൻ തുടങ്ങിയപ്പോൾ കുടുംബസ്ഥൻ, അതിനുടമസ്ഥൻ മണ്ടയിലെ ഓല വെട്ടിക്കളഞ്ഞിട്ട് ഒരു ചട്ടിയോ കലമോ വെള്ളം വീഴാതെ കമത്തി വെക്കും. ആഴ്ചകൾ കഴിയുമ്പോൾ ഈ കലം പൊക്കി നോക്കുന്ന സമയത്ത് തന്റെ പ്രതീക്ഷയ്ക്കൊരിക്കലും വക കൊടുക്കാതെ മണ്ടയടച്ച തെങ്ങിന്റെ മുകൾ ഭാഗം മുഴുവനും ചീഞ്ഞ് ദ്രവിച്ച് അത് വല്ലാത്ത അവസ്ഥയിൽ കാണുമ്പോൾ ആ ഗ്രഹനാഥൻ വേദനിക്കും. അല്പനാൾ കഴിയുമ്പോൾ അത് താഴോട്ടിറങ്ങി വന്നിട്ട് അതിന്റെ തടിയിലേക്ക് വ്യാപരിച്ചിട്ട് അത് വളരെയധികം മാരകമായി ദ്രവിച്ച് വേരോട് കൂടെ അത് പട്ടുപോകുന്ന അവസ്ഥ കണ്ടോ? നട്ടതായ വൃക്ഷം, വളർന്നു തുടങ്ങിയ വൃക്ഷം അല്പസമയം കഴിഞ്ഞപ്പോൾ, നാളി കഴിഞ്ഞപ്പോൾ മന്ദയടച്ചു പട്ട് അതിന് മൂടുപോലും അഴുകിപ്പോയ അവസ്ഥ. ബൈബിൾ ചോദിക്കുക, വീരന്മാർ പട്ടുപോയതെങ്ങനെ? അർത്ഥം ഒന്ന് പറഞ്ഞാൽ, അവൻ മാത്രമല്ല അവന്റെ കുലം മുഴുവൻ പട്ടുപോകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓടിച്ചു മുൻപോട്ട് വരാം, വളരെ ചുരുക്കം സമയം മുൻപാകെയുള്ളൂ. വീര ചരിത്രം പഠിക്കുമ്പോൾ വീര ചരിത്രത്തിൽ ആദ്യത്തെ വീരനെ കുറിച്ച് പഠിക്കാതെ ബൈബിൾ പ്രസംഗിക്കുവാൻ കഴിയത്തില്ല. വേദപുസ്തകം ആരംഭിക്കുക, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന് 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും, ഭൂമിയിലെ ആദ്യത്തെ വീരനെ കുറിച്ച്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം മുതൽ വായിക്കുന്നു, ശ്രദ്ധിക്കുക.
കൂശ്
നിമ്രോദിനെ ജനിപ്പിച്ചു.
അവൻ ഭൂമിയിലെ
ആദ്യത്തെ വീരനായിരുന്നു. അടുത്ത വാക്കുകൂടി,
അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു.
ശ്രദ്ധിക്കണമേ, കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിലെ ആദ്യത്തെ വീരനായിരുന്നു. ആരാ നിമ്രോദ്? ബൈബിൾ പറയുന്നു കൂശിന്റെ സന്തതി. ആരാ കൂശ്? ഹാമിന്റെ സന്തതി. ആരാ ഹാമ്? നോഹയുടെ സന്തതി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പാപം നിറയപ്പെട്ട ലോകത്തിൽ പാപത്തിൽ ജീവിച്ച മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് സ്വർഗീയ ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂതലത്തിൽ പാപമില്ലാതെ നീതിമാനായി സ്വർഗം കണ്ട ഏക മനുഷ്യൻ നോഹ. നീതിമാനായി ദൈവം കണ്ട നോഹയെ ദൈവം വിളിച്ചു വേർതിരിച്ചു പെട്ടകത്തിനകത്താക്കി അവനെ കുടുംബത്തെ രക്ഷിച്ചു പെട്ടകത്തിൽ പ്രവേശിപ്പിച്ച് ഭൂലോകത്തെ മുഴുവൻ ജലപ്രളയത്തെ തകർത്തിട്ട് 180-ാം ദിവസം ആരാരത്ത് പർവ്വത്തിൽ പെട്ടകം ഉറപ്പിച്ചിട്ട് പെട്ടകത്തിന് താഴെയിറക്കി സർവശക്തനായ ദൈവത്തെ മാത്രം ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിക്കുവാൻ മാറ്റി വേർതിരിച്ച നോഹ ദൈവത്തിന്റെ പാതിലേക്ക് മുൻപോട്ട് പോകുന്നു. ആ പോകപ്പെട്ട നോഹയ്ക്ക് ജനിച്ച 3 മക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നു, സേം, ഹാം, യാഫെത്ത്. അതിൽ നീതിമാനായ നോഹയിൽ ജനിച്ച സന്തതിയാം ഹാമിന്റെ സന്തതി, കൂശിന്റെ സന്തതി. അവന്റെ പേരാണ് നിമ്രോദ്. ആരാധിച്ച കുടുംബത്തിൽ, ദൈവത്തെ വിളിച്ച കുടുംബത്തിൽ, ദൈവത്തിന് ന്യായവിധി കണ്ണാൽ കണ്ട കുടുംബത്തിന്റെ അകത്തളത്തിൽ ജനിച്ച നിമ്രോദിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ ഭൂമിയിലെ ആദ്യത്തെ വീരനായിരുന്നു. ആരാണ് ഈ വീരൻ? ബൈബിൾ പറയുന്നു അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടുവീരനായിരുന്നു. ആ വാക്കിനർത്ഥം പലതാ. ഒന്ന്, ദൈവത്തെപ്പോലും തോൽപ്പിക്കും വിധത്തിൽ, ദൈവത്തെപ്പോലും ചലഞ്ച് ചെയ്യും വിധത്തിൽ ഉങ്കു കാണിച്ചുകൊണ്ട് മുൻപോട്ട് ഗമിച്ച ഒരു മനുഷ്യനായി നിമ്രോദ്. തന്റെ അപ്പന്റെയും വെള്ളിപ്പച്ചറി പാതിയെ പിൻപറ്റാതെ ദൈവത്തിന് വിരുദ്ധമായി മുൻപോട്ട് നീങ്ങി ലോകത്തിൽ ഉന്നതാകാൻ കൊതിച്ച ഒരു മനുഷ്യനാണ് നിമ്രോദ്. അവനെ കുറിച്ച് പറയുന്നു, അവൻ നായാട്ടുവീരനായിരുന്നു. വനത്തിനകത്തെ കയറി ചെന്ന് അമ്പും വില്ലും ഉപയോഗിച്ച് വന്യമൃഗത്തെ വേട്ടയാടി കഴുത പുലിയെ പോലെ ഉങ്കുള്ള ജീവികളെ വേട്ടയാടി ഉന്നതമായ മാനുകളെയും ഉന്നതമായ മ്രാനുകളെയും വേട്ടയാടി പിടിച്ചുകൊണ്ട് 50 കൊന്നിട്ടിട്ട് ആ കൊന്നു വീഴപ്പെട്ട ചത്തു വീഴപ്പെട്ട മൃഗത്തിനരികിലേക്ക് ഓടി ചെന്നിട്ട് അതിനെ കൈകൊണ്ട് തൂക്കിയെടുത്ത് തോളത്തിലേക്ക് എടുത്തിട്ട് തോളത്തിട്ടുകൊണ്ട് ഒരു കയ്യിൽ അമ്പും വില്ലും മറു കയ്യിൽ ദൈവത്തിന്റെ മുൻപാകെ വീരത്വം പ്രകടിപ്പിച്ചുകൊണ്ട് വന്യമൃഗത്തെ തോളത്ത് തൂക്കിയിട്ടുകൊണ്ട് റോട്ടിൽ കൂടി നടപ്പാതിയിൽ കൂടി പാഞ്ഞടുത്തു വരുന്ന നിമ്രോദിനെ കാണുമ്പോൾ ജനങ്ങൾ അങ്ങിങ്ങായി കൂട്ടം കൂടുവാൻ തുടങ്ങി. നായാട്ടിൽ പിടിച്ച മൃഗത്തെ തോളത്തിട്ടുകൊണ്ട് ചോരയൊലിക്കപ്പെട്ട മൃഗത്തിന്റെ ദേഹത്തന്ന് പൊട്ടി വീഴപ്പെട്ട ചോരയാൽ കുളിക്കപ്പെട്ട നിമ്രോദ് നെഞ്ചു വിരിച്ച് ഈ മൃഗത്തെ തൂക്കിക്കൊണ്ടുവന്ന കാഴ്ച കണ്ട് ദേശനിവാസികൾ വിളിച്ചു പറഞ്ഞു, അമ്പടാ, എന്തൊരു ഭയങ്കരൻ, എന്തൊരു ശക്തൻ, എന്തൊരു വീരൻ. അവന്റെ പിൻപിൽ ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവൻ അവന്റെ വീരകഥകൾ പാടുവാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ നിമ്രോദ് ആ ദേശത്തിലെ ജനങ്ങൾക്കുൻപാകെ ഒരു വീരപുരുഷനായി മാറി. അൽപൂരി കഴിഞ്ഞപ്പോൾ ഈ വീരപുരുഷനായ നിമ്രോദ് ആരാധന മൂർത്തിയായി മാറി.
എങ്ങനെ? ജനം വിളിച്ചു പറഞ്ഞു, ആർക്കും കഴിയാത്ത വീരത്വം, ആർക്കും സാധിക്കാത്ത വീരത്വം പ്രകടമാക്കിയ നിമ്രോത്, അങ്ങ് സാധാ മനുഷ്യനല്ല, അങ്ങ് വീരനാ. അക്കാലത്ത്
ആരംഭിച്ച ആരാധനയാ വീരാരാധന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക ആരാധനയുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നാൽ കുസ്ബുവിനെ ആരാധിക്കുന്നവരുണ്ട്. നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിൽ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ട സ്ത്രീ, എന്റെ പേര് ശരിക്കും എനിക്കറിഞ്ഞു, ജസ്റ്റ് പറഞ്ഞ പേര് എന്തോ എനിക്കറിഞ്ഞുകൂടെ, കുസ്ബു എന്നായിരിക്കാം. ആ സഹോദരി അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഏതോ ഫിലിമിൽ തന്നെ അഭിനയം ഇഷ്ടപ്പെട്ട കുറെ പേര് കൂടി തന്നെ ദൈവമാക്കി മാറ്റി. തമിഴ്നാട്ടിൽ അവള് പേര് അമ്പലം പണിയുന്നു, അതിനകത്ത് ഇവളെ പ്രതിഷ്ഠിക്കുന്നു, ഇവളെ ദൈവമായി ആരാധിക്കുന്നു. കണ്ടോ ഏതൊക്കെ മനുഷ്യൻ ഏതൊക്കെ വിധത്തിൽ ആരാധന മൂർത്തികളെ ഉണ്ടാക്കുമ്പോൾ നിമ്രോദിനെ വീരകൃത്യം പാടിക്കൊണ്ട് നിമ്രോദിനെ ആ ദേശത്തിലെ ജനങ്ങൾ മുഴുവൻ വീരനാക്കി കണ്ടുകൊണ്ട് വീരാരാധന ആരംഭിച്ചു. ഓടിച്ചു മുൻപോട്ട് പോയാൽ പറയട്ടെ, വീരാരാധന ആരംഭിച്ച ജനത്തിന്റെ വീരത്വം കണ്ടുകൊണ്ട് സ്വർഗം എഴുതി വെച്ചു, ഇവർ ആരാധിക്കുന്ന വീരൻ അധികനാൾ ജീവിച്ചിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അധികനാൾ ജീവിച്ചിരിക്കത്തില്ല. അവന്റെ അപ്പന്റെ കുലത്തിൽപ്പെട്ട ശേമിന്റെ സന്തതികൾക്ക് ഇവന്റെ പോക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ശേമിന്റെ മക്കൾ മുഴുവനും ചേർന്ന് വീരത്വത്തിൽ മുൻപോട്ട് ഗമിച്ച വീരനായ നിമ്രോദിനെ തച്ചുടച്ച് തകർത്ത് കൊന്നുകളഞ്ഞു. നിമ്രോദ് മരിച്ചു കഴിഞ്ഞപ്പോൾ നിമ്രോദിനോട് നമുക്ക് ചോദിക്കാൻ കഴിയത്തില്ലെങ്കിലും നമുക്ക് ചിന്തിച്ചുകൊണ്ട് ചോദിക്കാം, നിമ്രോദേ നീ മരിക്കുവാൻ കാരണം െന്ത്? നിമ്രോദേ നീ പട്ടുപോകുവാൻ കാരണമെന്ത്? മറുപടിയായിട്ട് അവന് പറയാൻ കഴിയത്തില്ലെങ്കിലും പറയാവുന്ന വാക്കുണ്ട്. അവൻ പറയുവാൻ സാധിച്ചാൽ ഇങ്ങനെ പറയും, ഞാൻ സ്വയം ദൈവമായി മാറി, എന്റെ വീരത്വത്തിൽ ഞാൻ ദൈവമായി മാറി. ഞാൻ ദൈവമായി മാറിയപ്പോൾ സാക്ഷാൽ ദൈവം എന്നെ തകർത്തു കളഞ്ഞു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി. വേദപുസ്തകം വായിക്കുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ വായിപ്പാൻ കഴിയും, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് ഞാൻ സ്നേഹിക്കുന്ന സേവിക്കുന്ന എന്റെ സർവശക്തനായ ദൈവം അരുളി ചെയ്തിരിക്കുക. ദൈവം രോഗസൗഖ്യം കൊടുക്കും, ദൈവം സമാധാനം കൊടുക്കും, ദൈവം ശാന്തി കൊടുക്കും, ദൈവം സന്തോഷം കൊടുക്കും, ദൈവം സ്നേഹം കൊടുക്കും. പക്ഷേ ദൈവത്തിന്റെ മഹത്വം മറ്റാർക്കും അവൻ പണയം വെക്കുന്നവനല്ല. ഇന്ന് രാത്രി സ്നേഹിത ഒരു വാക്ക് ഓർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വരട്ടെ. മനുഷ്യരാരെങ്കിലും ദൈവങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ ബൈബിൾ വിളിച്ചു പറയുന്നു, അത് ശവമാണ്, അത് പാപമാണ്, ആ വീരത്വം അധികം നിലനിൽക്കത്തില്ല. നിമ്രോദേ നീ പട്ടുപോകുവാൻ കാരണമെന്ത്? മറുപടി, അവൻ സ്വയം ദൈവമായി മാറി. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം ഒരുവനത്രേ. ആ ദൈവത്തെ നീ ആരാധിക്കേണ്ടവനാ. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച അവരെ സന്തതിയാകുന്ന മനുഷ്യവർഗം ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ബൈബിൾ പറയുന്നു, ആരാധിക്കാത്തവനെ തകർത്തുകൊണ്ട് അവനെ കുലത്തെ പട്ടുപോകുന്ന ഗതിയിലേക്ക് മാറ്റുന്നവനാ ദൈവമെങ്കിൽ. സങ്കീർത്തനം 9 പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൾ വീൺ, അല്ല എങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൽ ആരും ഉണ്ടാകത്തില്ല. ആ വാക്കിന് അർത്ഥം എന്താ? ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൾ വീൺ. എന്താ ഓർക്കേണ്ടത്? ദൈവം കീറുന്നവനാ. എവിടെ കീറും കുഞ്ഞ്? നീ ദൈവത്തിന്റെ പാത വിട്ട്, ദൈവത്തിന്റെ പദ്ധതി വിട്ട് മാറിപ്പോയാൽ നിന്റെ സാമ്പത്തിക വഴിയെ സ്വർഗം കീറും, നിന്റെ ഭൗതിക വഴിയെ സ്വർഗം കീറും, നന്മയുടെ വഴിയെ സ്വർഗം കീറും, മക്കളുടെ വഴിയെ സ്വർഗം കീറും, ജോലിയുടെ പ്രവൃത്തിയെ സ്വർഗം കീറും, വിദ്യാഭ്യാസ മേഖലയെ സ്വർഗം കീറും. ആ കീറൽ വരാതിരിപ്പാൽ ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിമ്രോദേ നീ യോദ്ധാവായിരുന്നു, നീ വീരനായിരുന്നു, പക്ഷേ അധികം നിൽക്കാൻ കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചു നോക്കേ, ലോകത്തിൽ പ്രശസ്തി അർജിച്ച അനേക വീരന്മാരുണ്ട്. സമയ ചുരുക്കം കൊണ്ട് ഞാൻ തൊട്ടുപോയി നിർത്തുകയാ. നിങ്ങൾക്കറിയാമോ,
അഭ്യാസം പഠിച്ചിട്ടുള്ളവർക്ക് ഒരൊറ്റ വീരനേ ഉള്ളൂ. അഭ്യാസികൾക്ക് രാജാവ് ഒന്ന. ഏതൊരു കൊച്ചു കുഞ്ഞു ചോദിച്ചാലും വിളിച്ചു പറയും അവന്റെ പേര് ബ്രൂസിലി. പ്രൈസ് ദി ലോർഡ്. ബ്രൂസിലി, നിങ്ങൾക്കറിയാമോ, 2 ഇഞ്ച് കനമുള്ള 4 പലക ഒന്നിന് പുറത്തൊന്നാക്കി അടുക്കി വെച്ച് കൈപ്പത്തി വെച്ച് ഒറ്റ വെട്ടി 2 ആക്കി മുറിച്ചു മാറ്റിയ വീരനാണ് ബ്രൂസിലി. ബ്രൂസിലിയുടെ സിനിമകൾ കരമായി നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ബ്രൂസിലിയേ, നീ പട്ടുപോകാൻ കാര്യമെന്ത്? 28 വയസ്സിൽ ചെറുപ്രായത്തിൽ യുവത്വം തിളച്ചു മറിയും പ്രായത്തിൽ രാഷ്ട്രീയത്വത്തിന്റെയും സിനിമാ ലോകത്തിന്റെയും കേളീരംഗമായി മാറപ്പെട്ട് ചലച്ചിത്ര ലോകത്തെ കിടില വിറപ്പിച്ചുകൊണ്ട് മാറ്റുരച്ചു മാറ്റം വരുത്തിക്കൊണ്ട് ഹോളിവുഡിലെ ചലച്ചിത്ര ലോകത്തെ ഞെട്ടിത്തിരിപ്പിച്ചുകൊണ്ട് പ്രകമ്പനം കൊള്ളിപ്പിച്ച 28 വയസ്സുള്ള ബ്രൂസിലിയെ, നിന്റെ നല്ല പ്രായത്തിൽ നീ പട്ടുപോകുവാൻ കാരണമെന്ത്? നിങ്ങൾക്കറിയാമോ, ബ്രൂസിലി അഭിനയിക്കുന്നതും അടിക്കുന്നതും പറക്കുന്നതും കണ്ടിട്ട് ഹോളിവുഡിൽ നടിക്കൊരു പ്രേമം. അവിടെ നിശ്ചയിച്ചു ഇവളെ അധികം നാൾ നിർത്തണ്ട. അവൾ വളരെയധികം ലാഘവത്തോടു കൂടി ഇവനെ വിളിച്ച് അവൾ ആ മനോഹരമായ കെട്ടിടത്തിൽ കൊണ്ടുപോയി അകത്തളത്തിൽ ഇരുത്തി നല്ല ട്രീറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പാരാ. അകത്തു ഭക്ഷണം കഴിച്ച് നല്ല സ്മോളൊക്കെ അടിച്ചുകൊണ്ട് ബ്രൂസിലി അകത്തിരിക്കുമ്പോൾ പുറത്തിറങ്ങിയ തന്റെ പ്രിയപ്പെട്ട ആ സ്ത്രീ തന്നെ വിളിച്ചുകൊണ്ട് വരപ്പെട്ട ഹോളിവുഡിലെ ചലച്ചിത്ര നടി പുറത്തിറങ്ങിയിട്ട് ആറ്റോമാറ്റിക് ലോക്കുള്ള ഡോർ അങ്ങ് അടച്ചു. ഡോർ അടച്ചിട്ട് പുറത്തേക്ക് വന്ന അവൾ താക്കോൽ പഴുതിൽ കൂടി വിഷവാതകത്തെ അകത്തേക്ക് പമ്പ് ചെയ്ത് കയറ്റി. അകത്തു വിഷവാതകം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്വാസതടസ്സം സഹിക്കവയ്യാതെ മരണവെപ്രാളം എടുക്കപ്പെട്ട ബ്രൂസിലി ചാട്ടിയെഴുന്നേറ്റ് മുട്ടി വിളിക്കാൻ തുടങ്ങി. മുട്ടി വിളിച്ചിട്ട് ആരും കേട്ടില്ല. വാതിൽ വലിച്ചു തുറക്കാൻ നോക്കി, തുറക്കുവാൻ കഴിയുന്നില്ല. തന്റെ സർവശക്തിയും എടുത്ത് ഒരൊറ്റയിടി ഇടിയോടുകൂടെ ഹുങ്കാര ശബ്ദത്തോടുകൂടെ പലവിധമായ നില കെട്ടിടത്തിന്റെ അകത്തളത്തിലുള്ള ആ കഥകു പറഞ്ഞുപോയി. പറയപ്പെട്ട കഥകിനെ പുറം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് പുറത്തേക്കോടി തന്റെ കാറിലേക്ക് കയറി സ്വയം കാറോടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റൽ ഡോക്ടർ മുൻപാകെ വീണിട്ട് തൻ വിവരങ്ങൾ പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോധക്ഷയം വന്ന് അകത്തെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടി പരിശോധന ആരംഭിച്ചപ്പോൾ തലച്ചോറിന്റെ അകം മുഴുവൻ വിഷത്താൽ നിറയപ്പെട്ടത് ആയുസ് തീരും എന്ന വ്യവസ്ഥയായി. മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തെ ഞെടിഞ്ഞിടാൻ ഞെട്ടിച്ച് കിറുകിറ കീറുവാൻ തക്കതായ വ്യവസ്ഥകൾ ഭൗതികമായിട്ടും മറ്റെല്ലാ വിധത്തിലും ലോകത്തിന് കാഴ്ചവെച്ച് കൊടുത്ത അഭ്യാസ വീരനായ ബ്രൂസിലി 28-ാമത്തെ വയസ്സിൽ പട്ടുപോയി. കുഞ്ഞേ, നിന്റെ അഭ്യാസമുറകൾ, നിന്റെ ദൈവത്തെ വിട്ടുള്ള ജീവിതങ്ങൾ, ബൈബിൾ പറയുക, നിന്റെ ഈ കുലത്തെയും പട്ടുപോകുന്ന ഗതിയിലേക്ക് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഓർത്തേക്കുന്ന കുറെ വീരത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, ട്രിവാൻഡ്രം തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ട് ഇന്റർവ്യൂവിന് തന്റെ മോനിച്ചിന് വെള്ളം മേടിച്ചു കൊടുക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുവാൻ കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പട്ടം കൽപ്പന തിയേറ്ററിന്റെ അകത്തൊന്ന് പുറത്തിറങ്ങി തട്ടുകിടന്ന് വെള്ളം മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറ്റവാളിയാകുന്ന വയറൻ ശിവനെ കണ്ടോ? അദ്ദേഹത്തെ വെട്ടിക്കീറി വയറ് പിളർന്ന് അവിടെ ഇട്ട് കൊന്നില്ലേ പൊന്നോമനെ കുഞ്ഞിന്റെ മുൻപാകെ ഇട്ട്? എന്താ ഇതിന്റെ അർത്ഥം? കുഞ്ഞി, സകല വീരന്റെയും ചരിത്രം പട്ടുപോകുന്നതാ. എന്നാൽ ഇന്ന് രാത്രി സമയ ചുരുക്കം കൊണ്ട് വിവരിക്കാതെ പറയട്ടെ, നിനക്കായുസ് വേണമോ? പ്രൈസ് ദി ലോർഡ്. മരണ നിശ്ചയമായി എപ്പോഴും മരിക്കാം, പക്ഷേ നീ അനാഥപ്രദമായി തകരാതിരിക്കണമോ? എന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം, എന്റെ ദൈവത്തെ നീ ബഹുമാനിക്കണം. ഞാൻ വേദത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ വീര്യത്വത്തെ വിട്ടുകളഞ്ഞിട്ട് എന്റെ യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കണം.
പ്രൈസ് ദ ലോർഡ്. ഈ ലോകത്തിൽ ആർക്കും ഏത് സമയത്തും സ്നേഹിക്കുവാൻ കരുത്തുറ്റ വ്യക്തി ഞാൻ സ്നേഹിക്കുന്ന ദൈവമാ. ആർക്കും ശത്രുവില്ലാത്ത, ആർക്കും ദോഷം ചെയ്യാത്ത, ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും ഉപദ്രവിക്കാത്ത, ആർക്കും വേണ്ടിയും പ്രവർത്തിപ്പാൻ കരുത്തുറ്റ ഒരു വ്യക്തിയായി ഞങ്ങൾ സേവിക്കുന്നത് ഞാൻ പൊന്നു കർത്താവിനെയാ. ഇന്ന് രാത്രി നിന്റെ പാപത്തിന് വഴിയെ വിട്ടിട്ടെ, ദോഷത്തിന്റെ പാതയെ വിട്ടിട്ട് യേശുവിലേക്കൊന്ന് മടങ്ങി വരുമോ? കുഞ്ഞേ, നീ അനുഗ്രഹിക്കപ്പെടും. വേദപുസ്തകത്തിലേക്ക് അകത്തേക്ക് ഇറങ്ങി നോക്കിക്ക്. ഒന്നാമത്തെ വീരൻ നിമ്രോദ് പട്ടുപോയി. ഒന്നാമത്തെ വീരൻ പട്ടുപോകുവാൻ കാരണം അവൻ സ്വയം ദൈവമായി മാറി. വീണ്ടും ബൈബിൾ പഠിച്ചാൽ ഒരു രാജാവിനെ കുറിച്ച് കാണുവാൻ കഴിയും, നെബുക്കനേസർ രാജാവ്. നെബുക്കനേസർ രാജാവ് ലോകം അറിയപ്പെട്ട രാജാവായിരുന്നു. ലോക ചരിത്രത്തിൽ ബാബിലോൺ സംസ്ഥാനത്തെ, ബാബിലോൺ കോട്ടയെ കെട്ടിപ്പടുത്തുകൊണ്ട് അഖില ലോക സാമ്രാജ്യത്തിന് ഒന്നാമത്തെ സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വളരെ ശ്രമം നടത്തി. അതിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഉന്നതനായ രാജാവ് നെബുക്കദ്നേസർ രാജാവ് തന്റെ അഹങ്കാരം അങ്ങ് വളരുവാൻ തുടങ്ങി. തന്റെ പണത്തിന്റെ കൊഴുപ്പ് അഹങ്കാരത്തിലേക്ക് നയിച്ചു. ഒരു ദിവസം നെബുക്കദ്നേസർ രാജാവ് പള്ളിയുറക്കത്തിന് വേണ്ടി കിടക്കിയിലേക്ക് ചരിഞ്ഞു. തൻ രാത്രി ഉറങ്ങുവാൻ തുടങ്ങുമ്പോൾ അതിഭയാനകമായ ഒരു സ്വപ്നം തന്റെ ഹൃദയത്തിലേക്ക് കാഞ്ഞടിച്ചു. ആ സ്വപ്നം താൻ പതുക്കെ കാണുവാൻ തുടങ്ങി. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പേടിച്ചു വിറച്ചു. പേടിച്ചു വിറയ്ക്കപ്പെട്ട നെബുക്കദ്നേസർ രാജാവ് ചടയാളികൾ, പടനായകന്മാർ, ശക്തന്മാർ പാഞ്ഞെടുത്തു. അവർ ചോദിച്ചു, രാജാവ് തിരുമനസ് പ്രഭോ, എന്താ കാര്യം, എന്ത് പറ്റി? നെബുക്കദ്നേസർ ചോദിച്ചു, ഞാൻ ഇന്ന് രാത്രി ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം മറന്നുപോയി, അത് ഭയാനകമായിരുന്നു. ഞാൻ കണ്ട സ്വപ്നം ഏതെന്ന് പറഞ്ഞിരുവാൻ കഴിയട്ടെ. അതിനുവേണ്ടി ദേശത്തുള്ള സകല മന്ത്രവാദികളെയും ആഭിചാരന്മാരെയും വിളിച്ചു വരുത്തുക. ദേശത്തുള്ള മന്ത്രവാദികളും ആഭിചാരന്മാരും മുഴുവൻ നെബുക്കദ്നേസർ രാജാവിന്റെ കൊട്ടാര വളപ്പിൽ ഒരുമിച്ച് കൂടി. രാജാവ് കൽപ്പിച്ചു, കഴിഞ്ഞ രാത്രിയിൽ നാം കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം നാം മറന്നുപോയി. ആ സ്വപ്നവും അതിന്റെ അർത്ഥവും നീ വിവരിച്ചു പറയുക. പക്ഷേ ഒരു മന്ത്രവാദിക്കും അത് പറയുവാൻ കഴിഞ്ഞില്ല. ആരും പറയാതിരുന്നപ്പോൾ രാജാവിന് കോപം ജ്വലിച്ചു. ഇവരെ കൊല്ലുവാൻ രാജ കൽപ്പണയായി. ഉടനെ ആരോ പറയുന്നു, രാജാവേ, അങ്ങ് കണ്ട സ്വപ്നത്തെ വിരിപ്പാൻ കരുത്തുറ്റ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. ഒരുവൻ ഇവിടെയുണ്ട്. ആരവൻ? ദാനിയേൽ, ദൈവപുരുഷനായ ദാനിയേൽ. വരുത്തവനെ. ദാനിയേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവിൽ നിൽക്കുന്ന ആവിനിലൂടെ രാജാവ് ഇക്കാര്യം പറയുന്നു. ദാനിയേൽ, ദൈവമേ, നീ തന്നെ ഇത് വെളിപ്പെടുത്തണം. നീ തന്നെ വെളിപ്പെടുത്തണം രാജാവേ. എന്റെ കഴിവിൽ പറ്റില്ല, ദൈവത്താൽ മാത്രമേ കഴിയൂ. രാജാവിനുണ്ടാകെ ദാനിയേൽ മുട്ടുകുത്തുന്നു. ദാനിയേൽ മുട്ടുകുത്തു ദൈവത്തോട് പ്രതികമേ, നീ വെളിപ്പെടുത്തണം. ദാനിയേലിന് മുൻപാകെ ദർശനം വരികയാ. രാജാവ് കണ്ട സ്വപ്നം അതുപോലെ തെളിയുക. സ്വപ്നം ഒരു വലിയ ബിംബം, ഒരു വലിയ ബിംബം. ആ ബിംബത്തിന് പല ലോക പ്രവർത്തനം. ഒന്ന്, തല തങ്കം. രണ്ട്, നെഞ്ചിൻ കൈയും താമ്രം. മൂന്ന്, വയറും അരയും ഭയാനകമായ. ഒന്ന് വായിച്ചാട്ടെ, ദാനിയേൽ പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ 31 വാക്യം മുതൽ. ദാനിയേൽ പ്രവചനം 2:31 മുതൽ.
രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം.
വലിയൊരു ബിംബം,
വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും,
തല തങ്കം കൊണ്ട്,
നെഞ്ചും കൈയും വെള്ളി കൊണ്ടും,
വെള്ളി കൊണ്ട്,
വയറും അരയും
താമ്രം കൊണ്ട്
തുട ഇരുമ്പ് കൊണ്ട്
കാൽ പാതി ഇരുമ്പ് കൊണ്ടും
പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു.
രാജാവ് ഈ വാക്ക് കേട്ടോ, പറ ശരിയാ, ഇത് തന്നെ ഞാൻ കണ്ടത്. അർത്ഥമെന്താ? ദാനിയേൽ പറഞ്ഞു, തല അങ്ങ. ബാബിലോൺ സാമ്രാജ്യം, ആ രാജ്യം ഭരിക്കുന്ന രാജാവായ നെബുക്കദ്നേസർ, ഉത്തരം അങ്ങക്ക് അധികം ആയുസില്ല. അങ്ങ് തീരാൻ പോകുക, അധികം ആയുസില്ല. രാജാവ് ഞെട്ടി അടുത്ത വാക്ക് പറഞ്ഞു, അങ്ങയെ തകർത്തുകൊണ്ട് വെള്ളിയ മെത്തിയ പേർഷ്യ വരും. അവനെ തകർത്തുകൊണ്ട് ഭയാനകമായ ഗ്രീസ് വരും. അവനെ തകർത്തുകൊണ്ട് റോം വരും. രാജാവ് എല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു, കാൽപാതി ഇരുമ്പും പാതി കളിമണ്ണും ഇതെന്താ? മറുപടി പറഞ്ഞു, രാജാവേ, ഒരു വലിയ ഭരണം വരും മുമ്പ് ഒരു പ്രശ്നമുണ്ടാകും.
തമ്മിൽ ചേരാത്ത ഒരു ഭരണം ഉണ്ടാകും. തമ്മിൽ ചേരാത്ത ഭരണം എന്ന് പറഞ്ഞാൽ കൂട്ടുമന്ത്രിസഭ, അതും ഇതുകൂടി ചേർത്ത് ഒന്നിച്ച് കുഴച്ച് അവിയൽ പരുവത്തിൽപ്പെട്ട മന്ത്രിസഭ. അത് ഇന്ത്യ മാത്രമല്ല, സകല രാജ്യത്തും വരും. സകല രാജ്യത്തും ഇത് വന്നു കഴിയുമ്പോൾ അതിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് കൈതൊടാത്തൊരു കല്ല് പറഞ്ഞു വരും. ആ കല്ല് വന്ന് ജനാധിപത്യത്തിന്റെ അടിവേരിൽ തട്ടും, അത് പൊളിയും തകരും. അത് കഴിഞ്ഞിട്ട് ഒരേകാധിപത്യം വരും, അത് കഴിഞ്ഞിട്ട് ഒരു രാജാധിപത്യം വരും, ദൈവാധിപത്യം അങ്ങ് വിവരിപ്പാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് രാജാവിന് സന്തോഷമടക്കവയ്യ, അകത്തു വേദനയുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും രാജാവ് മാനസാന്തരപ്പെട്ടില്ല. ചിലരുണ്ടല്ലോ എത്ര പ്രസംഗം കേട്ടാലും മാനസാന്തരപ്പെടില്ല, എത്ര പ്രസംഗം കേട്ടാലും ഗുണം പിടിക്കത്തില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ചിലർ ചോദിക്കും ഇതെന്തിനാ കേട്ടിട്ട് എന്താ കാര്യം, ഇതുകൊണ്ട് ഉപയോഗം എന്താ? നിങ്ങൾ ബസ്സിൽ കയറുമ്പോ കണ്ടിട്ടില്ലേ, ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, കയ്യും തലയും പുറത്തിടരുത്. ശക്തമായിട്ട് എഴുതി വെച്ചേക്കെന്താ, കേറിയിട്ട് ഇട്ട് നോക്കെ. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്കൊന്നും പറ്റത്തില്ല, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കൊന്നും പറ്റത്തില്ല, ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ഒന്നും പറ്റത്തില്ല. നീ ഇട്ടാൽ നിന്റെ തലയും കയ്യും പോവും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലയും കയ്യും പോകാതിരിക്കണോ എഴുതി വെച്ചേക്കുന്ന വേണയിൽ നീ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ കണ്ടോ, ശക്തമായ ദൂത് പറഞ്ഞിട്ട് നെബുക്കനെ അംഗീകരിച്ചില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരൊറ്റ കൽപ്പന, ആരവിടെ വരുന്നു പടയാളികൾ, പെട്ടെന്ന് നാം കണ്ട ദർശനം പോലത്തെ ബിംബം ഉണ്ടാക്കി, ഇനി സർവരും അതിനെ നമസ്കരിക്കട്ടെ. ഇവൻ മനം തിരിയാതെ ദൈവത്തോട് മത്സരിച്ചു. ഓടിച്ചങ്ങ് പറഞ്ഞാൽ നെബുക്കനേസറേ നിനക്കെന്ത് പറ്റി? അവൻ ബിംബത്തെ ഉണ്ടാക്കി സന്തോഷിച്ചു കഴിഞ്ഞപ്പോൾ ബാബേൽ കോട്ടയ്ക്കകത്തു മനോഹരമായ തളികകൾ പണിത്, ആകാശ വനങ്ങളൊക്കെ പണിതുല്ലസിച്ചുകൊണ്ട് കോട്ടമതില് പുറത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തന്റെ മഹാത്മ്യത്തെ വർണ്ണിച്ചുകൊണ്ട് മർമ്മം മഹതിയം ബാബിലോന്റെ പ്രൗഢി കണ്ട് ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, അധിക നാൾ നീ ചവിട്ടേണ്ടി വരത്തില്ല, നീ കാളയെപ്പോലെ പുല്ല് തിന്നുവാൻ സമയമെടുത്തു. രാജാവ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് രാജാവിന്റെ മുഖഭാവം മാറി, അവന്റെ മുഖം ക്രൂരമായി, മുഖത്തിന്റെ ഭാവം മാറി, പെട്ടെന്ന് അവന്റെ ശബ്ദം മാറി, കാളിയെപ്പോലെ അലക്കാൻ തുടങ്ങി. അലകെട്ടുകൊണ്ട് ജനം ഓടിക്കൂടി, അനവധി ജനങ്ങൾ ഓടിക്കൂടിയപ്പോൾ രാജാവ് കണ്ണുകൾ തള്ളുന്നു, കവിളുകൾ പിടയ്ക്കുന്നു, കാളിയെപ്പോലെ അലയ്ക്കുന്നു, ആകെ പ്രാണം കാണിക്കുന്നു. ജനങ്ങൾ പൊക്കിയെടുത്ത് രാജാവിനെ താഴെ കൊണ്ടുവന്നു, രാജാവിനെ പട്ടുമെത്തയിൽ കിടത്തി വീശുവാൻ തുടങ്ങി. രാജാവിന് കിടക്കണ്ട, ചാടി എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് ചാടുവണ്ടോ. പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി, അയ്യോ രാജാവിന് എന്തോ കുഴപ്പം പറ്റി. രാജവസ്ത്രം ഊരി അവർക്ക് വേഷം മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ശരീരത്തില് രോമങ്ങൾ മാറുന്നു, രോമഭാഗത്ത് പക്ഷിയുടെ തൂവലുപോലെ തൂവലുകൾ പിടിക്കുന്നു. മനുഷ്യരാകെ പ്രാളപ്പെട്ടു. രാജാവിന്റെ സ്വരം മൃഗസ്വരം ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ പക്ഷിയുടെ ശരീരത്തിലെ തൂവല് പോലെ തൂവലുകൾ പിടിക്കുന്നു. ഇപ്പൊ മനുഷ്യനാണോവല്ല, പക്ഷി മൃഗമാണല്ല, അല്ലാത്ത അവസ്ഥയിൽ രാജാവ് മാറപ്പെട്ടു. അവൻ മരിച്ചു മാറപ്പെടുന്ന ഗതിയിലേക്ക് വരുവാൻ കാരണമായി തീർന്ന് മൃഗവുമല്ല, പക്ഷിയുമല്ല, മനുഷ്യനുമല്ലാത്ത അവസ്ഥയിൽ വരുവാൻ കാരണം വേദം പറയുന്നു, അവൻ സ്വയം ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തിന്റെ പാദമിട്ട് അവൻ മാറിപ്പോയി. ഈ രാത്രിയിലെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ പാദമിട്ട്, ദൈവത്തിന്റെ ആലോചന വിട്ട്, അവന്റെ പദ്ധതി വിട്ട് നീ മാറിപ്പോയാൽ നിന്നെ തകർത്ത് കളയുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്ന. പക്ഷേ ദൈവത്തിലേക്ക് അടുത്തു വന്നാൽ അവൻ നീ അനുഗ്രഹിക്കുന്നവനാ, നിന്റെ കുടുംബത്തെ അവൻ അനുഗ്രഹിക്കും, ദേശത്തിൽ നിന്ന് അവൻ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി പാപത്തോട് വിട പറഞ്ഞ് അഹങ്കാരം മാറ്റി, അകം പാപം മാറ്റി, പണത്തിന് യുങ്ക് മാറ്റി, ദോഷത്തിന് വഴി മാറ്റി, പാപചിന്തകൾ മാറ്റി, ദൈവകൃപയിലേക്ക് അടുത്തു വന്നാൽ അവൻ ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കും. ദൈവമാ, ദൈവമക്കളെ, എന്റെ ഒരു വാക്കുകൂടി പറ സമയ ചുരുക്കത്താൽ ഇന്ന് രാത്രി നിർത്തുകയാ. ആത്മാർത്ഥമായി വിളിച്ചു പറയട്ടെ, ആരും വീരനാകരുത്.
നമ്മോർക്കിന് രണ്ട് അടി കൊടുത്താൽ അത് വീരത്വമാ, രണ്ട് തെറി പറഞ്ഞാൽ അത് വീരത്താ, ചില ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് രണ്ട് ഇടി കൊടുത്താൽ ഭയങ്കര വീരത്വമാണ് ഓർക്കുന്നത്. ദൈവമക്കളെ, അതൊക്കെ ലജ്ജയാ, അതൊക്കെ ലജ്ജയാ. ഞങ്ങള് ഗുണം പിടിക്കാത്ത കാലത്ത് കുറച്ചടിയൊക്കെ പഠിക്കാൻ പണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ കർത്താവിന് വില കണ്ട് അടി കിട്ടിയാൽ കൊള്ളത്തേ ഉള്ളൂ, തിരിച്ചു കൊടുക്കത്തില്ല. ഈ അടി പിടിക്കാൻ പോയപ്പം ഞാൻ ആശാൻ പഠിപ്പിച്ചുള്ള ഇങ്ങനെയാണ്, ഏറ്റവും നല്ലത് ക്ഷമയാ, ക്ഷമ ആട്ടും സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന്. എനിക്കതിന്റെ അർത്ഥം അന്ന് പിടികിട്ടിയില്ല. കുറെ പഠിച്ചു വന്നപ്പോഴാണ് പിടികിട്ടിയത്. ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇടി കിട്ടത്തില്ല, ഇടി കിട്ടാതിരുന്നാൽ ആട്ടും സൂപ്പ് കുടിക്കേണ്ടി വരത്തില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ക്ഷമിച്ചാലും ഇടി കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ ക്ഷമിച്ചാൽ ഇടി കിട്ടും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വാസ്തവം നോക്കേ, ഒരു 20 പേര് വന്ന് ഞങ്ങൾ ഇടിക്കുമ്പം ഒരു കുത്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലേ? അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അത് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇടി കൊണ്ടുകൊണ്ട് കിടക്കും. പ്രൈസ് ദ ലോർഡ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഒരു ചെകിട്ടത്തടിച്ചതിന്റെ മറു ചെകിട് കാണിച്ചു കൊടുക്കണം. കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിന്റെ ചെകിട്ടത്തടിച്ചാൽ മറു ചെകിടുകൂടി കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന്, അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന്. എന്ന് പറഞ്ഞാ പിന്നെ നിനക്കൊന്നും ചെയ്യാന്ന. പക്ഷേ ദൈവമക്കൾക്ക് അത് പറ്റില്ലല്ലോ. ദൈവമക്കൾക്ക് പറ്റുന്നത് അടിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന് വേണ്ടി കരയുക, അവന്റെ കൈ ഈ പുസ്തകം പിടിക്കുവാൻ ഇടവരട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ഞാൻ ഒരു കാലത്ത് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും ഈ പുസ്തകത്തെ എതിർത്തിറന്ന വ്യക്തിയാ. ഈ പുസ്തകം പ്രസംഗിക്കുന്നവരെ തെറി പറഞ്ഞിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ കൈകൊണ്ട് ഞാൻ പുസ്തകം പൊക്കി പിടിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവത്തിൻപാകെ ആരും വീരത്വം കാണിക്കരുത്. നിന്റെ കുടുംബത്തിൽ വീരനാകരുത്. മക്കൾ പിതാവിന്റെ മുൻപാകെ വീരനാകരുത്. ചില മക്കളൊക്കെ ഞെളിഞ്ഞു നിന്നിട്ട് പറയും, അപ്പാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, എന്റെ സ്വഭാവം അറിയാലോ എന്ന് പറയുമ്പോഴേ മനസ്സിൽ ചിന്തിച്ചു നോക്ക്, കുഞ്ഞ് നിന്നെ കഷ്ടപ്പെടുത്തി ഇത്രയും വളർത്താൻ വേണ്ടി ആ പിതാവ് കഷ്ടപ്പെട്ടത് എന്തുമാത്രമെന്നറിയാമോ? നിങ്ങൾക്കറിയാം, അനേക പിതാക്കന്മാരെ തല കഷണ്ടിയ, എന്റെയും തല കഷണ്ടിയ. ഈ കഷണ്ടി അതുകൊണ്ടല്ല, പക്ഷെ അനേക പിതാക്കന്മാരുടെ തലയിലെ കഷണ്ടി നിന്നെ വളർത്തുവാൻ ചുമട് ചുമന്നതാ. പ്രൈസ് ദ ലോർഡ്. ചുമട് ചുമന്ന് കഷണ്ടി വന്ന് നിന്നെ ചുമന്ന് വളർത്തി അപ്പന്റെ മുൻപാകെ, തന്തയേക്കാൾ വലുതായി നീ വളർന്നു കഴിഞ്ഞപ്പോൾ തന്തയെ താനെന്ന് വിളിക്കുന്ന മക്കളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കൾ മടങ്ങിവ. പ്രൈസ് ദ ലോർഡ്. നിന്നെ വീരത്വം എടുക്കരുത്. ബൈബിൾ പറയുന്നു സകല വീരന്മാരും പട്ടുപോയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അഡ്രസ് ഇല്ലാതാകും, നിന്റെ തലമുറകൾ തകർന്നു പോകും. അത് വരാതിരിക്കണമോ? ബൈബിൾ പറയുന്നു യഹോവയുടെ കൽപ്പനകൾ ഓർത്താചരിച്ചു പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും. പ്രൈസ് ദ ലോർഡ്. നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും, നീ വീട്ടിൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വസ്തുവിൽ നീ അനുഗ്രഹിക്കപ്പെടും. ആരോഗ്യം നിനക്ക് ദൈവം തരും. നിന്നെ എതിർക്കുന്ന ശത്രുക്കൾ മുൻപാകെ ദൈവം നിനക്ക് മേശയൊരുക്കും. പ്രൈസ് ദ ലോർഡ്. വായ്പ വാങ്ങാൻ നിനക്ക് ഇടവരത്തില്ല. കൊടുക്കാൻ തക്കവണ്ണം തന്ന് ദൈവം നിന്നെ മാനിക്കും. ആ ദൈവത്തെ ഇന്ന് രാത്രി നിന്റെ ദൈവമായി സ്വീകരിക്കാൻ കഴിയുമോ? മദ്യപാനം വിട്ട്, പുകവലി വിട്ട്, വെറിക്കുത്ത് വിട്ട്, ദോഷത്തിന്റെ വഴി വിട്ട്, യേശു ക്രിസ്തു മാത്രം ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി അവങ്കിലെ കടുക്കുവാൻ കഴിയുമോ? ബൈബിൾ പറയുന്നു മറ്റൊരു വഴിയിൽ കൂടിയും നിനക്ക് രക്ഷയില്ല, രക്ഷക്കേക്ക വഴി എന്റെ യേശു ക്രിസ്തു മാത്രമാ. ഇന്ന് രാത്രി ആ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് പാപത്തോട് വിട പറഞ്ഞ്, പാപത്തിന്റെ വഴിയോട് വിട പറഞ്ഞ് ഒരു നല്ല ദൈവ കുഞ്ഞാൽ, യേശുവിന്റെ കുഞ്ഞാൽ മാനസന്തരപ്പെട്ട് മുഴുകൽ സ്നാനം സ്വീകരിച്ച് വേർപെട്ട് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുഞ്ഞായി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കേ. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റാട്ടെ, എല്ലാ ദൈവമക്കളും എഴുന്നേറ്റാട്ടെ. കണ്ണുകൾ അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഈ രാത്രി ഞാൻ പ്രസംഗിച്ചതല്ല, ചില വാക്കുകൾ സൂചിപ്പിച്ചതാ. ദൈവക്കുഞ്ഞെ, നീ വീരനാകി മാറരുത്. ഒരുപക്ഷേ നിന്റെ വീരത്വം ദേശത്ത് പലർക്കും അഭിമാനമായി തോന്നിയേക്കാം, നിന്റെ കൂട്ടുകാർക്ക് അഭിമാനമായി തോന്നിയേക്കാം. എന്നാൽ നീ പട്ടുപോകുമ്പോൾ നിന്നെ കരുതിയവരാരും കാണത്തില്ല, നിന്നെ കൂടെ നടന്നവരാരും കാണത്തില്ല, നിന്നെ സഹായിക്കുവാൻ ആരും കാണത്തില്ല. നീ പട്ടുപോകുമ്പോൾ നിനക്ക് വേണ്ടി കരയുവാൻ ആരും കാണത്തില്ല. നീ മുഖാന്തരം നിന്റെ ഭാര്യ, നിന്റെ മക്കൾ യോ വേദനിക്കുന്ന കാഴ്ച നീ കാണത്തില്ലേ? നിന്റെ മാതാപിതാക്കൾ വേദനിക്കുന്ന കാഴ്ച നീ കാണത്തില്ലേ? കുഞ്ഞേ, അടിയും പിടിയും വെട്ടും കുത്തും മാറ്റിയിട്ട് ദൈവത്തിന്റെ കരത്തിലേക്ക് നിന്നെ കൊടുക്കുമോ? നീ മനുഷ്യനാ സാക്ഷാൽ ദൈവത്തെ കാണേ. നിന്റെ വീരത്വം മാറ്റേ. നീ ജീവിക്കും ദൈവത്തിന്റെ കൃപയാല. നിങ്ങൾ കണ്ടോ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യനാ ഇറാന്റെ മണ്ണിനടിയിൽ കിടന്നു പുളയുന്നത്? നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ? ഇറാന്റെ മണ്ണിനടിയിൽ 95,000 മനുഷ്യ ജീവൻ പൊലിഞ്ഞുപോയെന്ന് കണക്കുപഠിപ്പിക്കുക. ലക്ഷക്കണക്കിന് മനുഷ്യൻ ശ്വാസം കിട്ടാതെ, എത്രയോ വീരപരാക്രമികൾ, എത്രയോ ശക്തന്മാർ മണ്ണിന് അടിയിൽ ശ്വാസം കിട്ടാതെ വേദനിച്ച് അയ്യോ മരണത്തോടെ അടുത്തു മാറിയപ്പോൾ മരണം പിടിക്കാതെ നീ ജീവിച്ചിരിക്കുന്നത് നിന വീര്യപ്രവൃത്തിയല്ല, നിന പുണ്യപ്രവൃത്തിയല്ല, ദൈവത്തിന്റെ കൃപയാകുന്നേ. ഇന്ന് രാത്രി നീ വിളിച്ചു പറ, യേശുവേ എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. മുടിപ്പാനും കൊല്ലുവാനും തകർക്കാനും വന്ന പിശാചിനെ എനിക്ക് വേണ്ട. മറ്റൊരു വ്യക്തി ഉപദ്രവിക്കുന്ന പിശാചിന്റെ ജോലിയാ, മറ്റൊരു വ്യക്തി തെറിവിളിക്കുന്ന സാത്താന്റെ ജോലിയാ, മറ്റു വ്യക്തിക്ക് ദോഷം ചെയ്യുന്ന പിശാചിന്റെ ജോലിയാ. അവൻ ചെയ്യിക്കുന്നത് നിന്നെ ഈ കുടുംബത്തെ തകർക്കാനാ. ഇന്ന് രാത്രി അത് വിട്ടിട്ട് സ്നേഹിക്കുന്ന, സന്തോഷം തരുന്ന, സമാധാനം തരുന്ന, കുടുംബത്തെ മാടിക്കുന്ന എന്റെ ദൈവത്തെ രക്ഷകനായി കാണേ, യേശുവിനെ ദൈവമായി കാണേ. എങ്കിൽ നമുക്ക് ചേർന്ന് പാടാം, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം ഞാൻ പ്രാപിച്ചിടും, ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ വീട്ടിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ ദൈവത്താൽ നിശ്ചയം ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടും. നമുക്ക് ചേർന്ന് പാടാം.
എന്റെ ദൈവത്താലെന്റെ ദൈവത്താൽ വിഷയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടത്തും. എന്റെ ദൈവത്താലെന്റെ ദൈവത്താൽ വിഷയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, വഴി തന്നെ നടത്തോ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുന്നില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ വിഷയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ വിഷയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴി തന്നെ നടക്കും. ജീവിത പങ്കാളി എന്റെ മക്കളോ, എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളി എന്റെ മക്കളോ, എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മക്കായ അവൻ സമത്തി നൽകും, എന്നെ വിശുദ്ധാജനമാക്കിയിട്ടാണോ. എന്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധാജനമാക്കിയിട്ടാണോ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ വിഷയമനുഗ്രഹം പ്രാപിച്ചിടുക. തന്റെ വചനോ ഓരോ ചെയ്യോ, തന്റെ വഴി തന്നെ നടക്കോ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ
നിലവിളിക്കും, ഞാൻ അവനെ നിലവിളി കേൾക്കും, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് രാത്രി നിന്റെ കഷ്ടത മാറ്റുവാൻ, ബുദ്ധിമുട്ട് മാറ്റുവാൻ, പ്രയാസം മാറ്റുവാൻ ശക്തനായ ദൈവം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാ, വിശ്വസിക്കേ. എന്നാൽ നീ ദൈവത്തിന് മഹത്വം കാണും. ഇന്നു മുതൽ ഒരു ദൈവക്കുഞ്ഞായി, ദൈവത്തിന് പൈതലായി ജീവിക്കൂ. ജാതി മത വർഗവർണ്ണ വ്യത്യാസമെന്നേ സർവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.